2024 സെപ്റ്റംബർ 9 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ നിന്നും വായിക്കുന്നത് സുസ്മി. UPS പുതിയ വേഷത്തിലെ പങ്കാളിത്ത പെൻഷൻ. ഒരു കാലത്ത് മലയാളികളുടെ സ്വപ്നമായിരുന്നു സർക്കാർ ജോലി. സുരക്ഷിതത്വ ബോധം, കാലാകാലങ്ങളിൽ ലഭ്യമാകുന്ന DA, പെൻഷൻ തുടങ്ങിയവയായിരുന്നു ആകർഷണം. എന്നാൽ പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം അക്ഷരാർത്ഥത്തിൽ അരക്ഷിതത്വമാണ് സൃഷ്ടിച്ചത്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും മിനിമം 1600 രൂപയാണ്. പങ്കാളിത്ത പെൻഷനിൽ അത്ര പോലും ലഭിക്കാത്തവരുണ്ട്. DA അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിനൊപ്പം പങ്കാളിത്ത പെൻഷൻ കൂടിയായപ്പോൾ സർക്കാർ സേവന മേഖല അനാകർഷമായി. ഇന്ന് സർക്കാർ മേഖലയിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ 1 കോടിയോളം പേരുണ്ട്. കേരളത്തിൽ ഇത് 2 ലക്ഷത്തിനടുത്തും. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ആദ്യഘട്ടങ്ങളിൽ PFRDA നിയമം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നിരസിക്കപ്പെട്ടു. പങ്കാളിത്ത പെൻഷൻകാരുടെ ദയനീയ അവസ്ഥയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സർക്കാരുകൾ പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചുപോയതോടെ കേന്ദ്ര സർക്കാരും സമ്മർദ്ദത്തിലായി. ഇതോടെ ദേശീയ പെൻഷൻ സമ്പ്രദായത്തിലെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള സമീപനം സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിച്ചു. തുടർന്ന് ധനസെക്രട്ടറി ചെയർമാനായി കമ്മിറ്റി രൂപീകരിച്ചു. നിലവിലുള്ള ഘടനയുടെ അടിസ്ഥാനത്തിൽ NPSൽ മാറ്റങ്ങൾ ആവശ്യമാണോ എന്ന് പരിശോധിക്കുകയും അങ്ങനെയെങ്കിൽ അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുമായിരുന്നു കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റഫറൻസ്. OPSഉം NPSഉം പഴയ പെൻഷൻ സ്കീമിൽ പെൻഷൻ സർക്കാരിന്റെ ബാധ്യതയാണ്. അവസാന ശമ്പളത്തിന്റെ 50% വരെ പ്രതിമാസ പെൻഷനും മിനിമം പെൻഷനും കുടുംബ പെൻഷനും പെൻഷൻ കമ്മ്യൂട്ടേഷനും ക്ഷാമാശ്വാസവും ഗ്രാൻഡ്വിറ്റിയും ഉറപ്പായിരുന്നു. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉയർന്ന പെൻഷൻ തുകയും എന്നാൽ നിർബന്ധിത വിഹിതവും വിപണിയെ ആശ്രയിച്ച ആനുകൂല്യങ്ങളുമാണ് നാഷണൽ പെൻഷൻ സ്കീമിൽ. തൊഴിൽദാതാവിന്റെ വിഹിതം 14%, ജീവനക്കാരുടേത് 10%, ക്ഷാമാശ്വാസവും കുടുംബ പെൻഷനും മിനിമം പെൻഷനുമില്ല. മറ്റുള്ളവയുടെ കാര്യത്തിൽ ഉറപ്പുമില്ല. സർവീസിലിരിക്കെ മരണമടഞ്ഞാൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% അനുവദിക്കും. സംയോജിത വിഹിതം ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിച്ച് ഊഹക്കച്ചവടത്തിന് വിധേയമാക്കി കിട്ടുന്ന തുക പെൻഷനായി നൽകുന്നു. അടുത്ത വർഷം April 1 നടപ്പാക്കുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീം ജീവനക്കാരുടെ വിഹിതം അതേപടി നിലനിർത്തി 3 ഉറപ്പുകൾ നൽകുന്നു. പെൻഷനും കുടുംബ പെൻഷനും 10 വർഷ സർവീസിന് കുറഞ്ഞ മിനിമം പെൻഷനും ഉപഭോക്തൃ വില സൂചിക ആധാരമാക്കി ക്ഷാമാശ്വാസവും കിട്ടും. ഗ്രാൻഡ്വിറ്റി കൂടാതെ പൂർത്തിയാക്കിയ ഓരോ 6 മാസത്തെ സേവനത്തിനും വിരമിക്കുന്ന മാസത്തെ അടിസ്ഥാന ശമ്പളവും DAയും ചേർത്ത തുകയുടെ 10% ഒറ്റത്തവണയായി ലഭിക്കും. ഇത് പെൻഷൻ തുകയിൽ കുറയില്ല. സർക്കാർ വിഹിതം 18.5% ഉയർത്തും. OPSലെ ഉറപ്പുള്ള പെൻഷനും NPSലെ നിർബന്ധിത വിഹിതവും UPSന്റെ ഭാഗമാണ്. എന്നാൽ 80 വയസ്സിന് മുകളിൽ ഉയർന്ന പെൻഷൻ ഇല്ല. ഏകീകൃത പദ്ധതി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി പുതുവേഷം കെട്ടിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ്. ഇത് വ്യത്യസ്തമായ പുതിയ പദ്ധതി എന്നാണ് കേന്ദ്ര ധനമന്ത്രിയുടെ പക്ഷം. എന്നാൽ നിയുക്ത ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. ഇത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ അതേ രൂപത്തിലുള്ള ധനസഹായവും വിഹിതവും ഉള്ള പദ്ധതിയാണ്. ഒരേ ഒരു വ്യത്യാസം കമ്പോള ശക്തികളുടെ വ്യതിയാനങ്ങൾക്ക് കാര്യങ്ങൾ വിടാതിരിക്കുക എന്നതാണ്. UPSൽ 2 പദ്ധതിയുടെയും ഘട്ടങ്ങളുണ്ട്. അതായത് UPS അഷേർഡ് കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. NPS കമ്പോളാധിഷ്ഠിത റിട്ടേൺ സമ്പ്രദായമാണെങ്കിൽ UPS സർവീസ് അടിസ്ഥാന ശമ്പളാധിഷ്ഠിതമാണ്. പ്രത്യക്ഷത്തിൽ NPSനേക്കാൾ മെച്ചമാണ് UPS, പ്രത്യേകിച്ച് കുറഞ്ഞ സർവീസിലുള്ളവർക്ക്. എന്നാൽ 10 വർഷത്തിൽ കുറഞ്ഞ സർവീസ് പരാമർശിക്കുന്നില്ല. NPSൽ ചേരുന്നവർക്ക് വ്യക്തിഗത PRAN ഉണ്ട്. വിരമിക്കൽ സമയത്ത് ഇതിലുണ്ടാകുന്ന തുകയുടെ 60% നികുതിരഹിതമായി പിൻവലിക്കാം. പെൻഷൻ തുക നൽകുന്നതിനുള്ള നിക്ഷേപത്തിനായി 40% വിനിയോഗിക്കും. എന്നാൽ UPSൽ 60% പിൻവലിക്കാൻ അനുവദനീയമില്ല. പകരം തുച്ഛമായ ലപ്സം തുക നൽകും. പങ്കാളിത്ത പെൻഷൻ പ്ലാറ്റ്ഫോമിൽ പിറവിയെടുത്ത വ്യത്യസ്തമായ ഇരട്ടകളാണ് NPSഉം UPSഉം എന്നും പറയാം. NPSൽ നിന്ന് സമാഹരിക്കപ്പെട്ട ഫണ്ട് ഓഹരി കമ്പോളത്തിൽ വൻ വാതായനങ്ങളാണ് തുറന്നത്. നിലവിൽ 10 ലക്ഷം കോടി രൂപയാണ് NPSൽ മാനേജ് ഫണ്ട് ആസ്തി. ഇതിൽ 6,32,607 കോടി മൊത്തം സംസ്ഥാന ജീവനക്കാരുടെ അക്കൗണ്ടാണ്. ബാക്കി കേന്ദ്ര ജീവനക്കാരുടേതും. പഴയ പദ്ധതി പുനഃസ്ഥാപിക്കണം. കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും എക്സ്ക്രോഷ്യ പെൻഷനും NPSഉം ഉണ്ട്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന വാഗ്ദാനം പെരുവഴിയിലാണ്. ഇത്തവണ ബജറ്റിൽ ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന അഷേർഡ് പെൻഷൻ സ്കീം രൂപീകരിക്കുമെന്ന പ്രഖ്യാപനത്തിൽ മലക്കം മറിച്ചിലുമുണ്ട്. ഏറ്റവും കുറച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പങ്കാളിത്ത പെൻഷൻകാർ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ്. UDF കൊണ്ടുവന്ന പദ്ധതി പിൻവലിക്കാതെ അതിന് PFRDA നിയമത്തിൽ പ്രാബല്യം നൽകിയത് LDF സർക്കാരാണ്. സർക്കാർ വിഹിതം 10% മാത്രം. KSR പ്രകാരം 17 ലക്ഷവും കേന്ദ്ര സർവീസിൽ 25 ലക്ഷവും നൽകുമ്പോൾ ഇവിടെ ഗ്രാൻഡ്വിറ്റി ഇല്ല. സർവീസിലിരിക്കെ മരിക്കുന്ന ജീവനക്കാരുടെ കുടുംബത്തിന് നൽകുന്നത് അടിസ്ഥാന ശമ്പളത്തിന്റെ 30%. പെൻഷനായി കേവലം 486 രൂപ പ്രതിമാസം ലഭിക്കുന്നവരുമുണ്ട്. പങ്കാളിത്തം എന്ന അടിത്തറയാണ് യു പി എസിനെ അസ്വീകാര്യമാക്കുന്നത്. ജീവനക്കാരുടെ ആവശ്യം ടോപ്പ് അപ്പിലൂടെ മിനിമം പെൻഷനിൽ എത്തിക്കാനുള്ള സർക്കാർ താങ്ങലല്ല. പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിച്ച ആപ്പാണ് യു പി എസ് ജീവനക്കാരന്റെ പെൻഷൻ നൽകേണ്ടത്. തൊഴിലുടമയുടെ നിയമപരമായ ബാധ്യത എന്ന നിലയിലുള്ള കടമ നിർവഹണമാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ജീവനക്കാരുടെ ആവശ്യവും അതാണ്. മാതൃകാ തൊഴിൽ ദാതാവ് എന്ന നിലയിൽ സർക്കാർ പെൻഷൻ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയുമല്ല. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിച്ചുകൊണ്ട് ആ കർത്തവ്യം നിറവേറ്റുകയാണ് വേണ്ടത്.